2020 ജൂലൈ 21 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. എഴുതി തള്ളേണ്ടതല്ല ആ 1.5 ലക്ഷം കോടി. സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 1969 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശസൽക്കരണം നടപ്പിലാക്കിയത്. രാജ്യത്തെ 14 പ്രമുഖ സ്വകാര്യ ബാങ്കുകളാണ് അന്ന് സർക്കാരിന് കീഴിലായത്. പിന്നീട് 1980 ഏതാനും സ്വകാര്യ ബാങ്കുകൾ കൂടി പൊതുമേഖലാ ബാങ്കുകളായി മാറി. ബാങ്കുകളുടെ സേവനം അപ്രാപ്യമായിരുന്ന സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽകൃത സമൂഹങ്ങൾക്കും ബാങ്ക് ദേശസൽക്കരണത്തിലൂടെ ഈ അരനൂറ്റാണ്ടിനിടയിൽ പ്രയോജനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം ഏറെ നേട്ടമുണ്ടായത് ഉപരിവർഗത്തിന് തന്നെയാണെന്ന യാഥാർത്ഥ്യവും മുൻപിലുണ്ട്. ബാങ്കുകളുടെ കിട്ടാക്കടത്തിന്റെ പട്ടിക നോക്കിയാൽ മതി ഇത് ബോധ്യമാകാൻ. 2 ദിവസം മുൻപ് ഇത് സംബന്ധിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്ക് സ്വയം സംസാരിക്കുന്നതാണ്. പ്രമുഖ 15 ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടിക ഏറെ ദീർഘമാണ്. അതിൽ 5 കോടി രൂപയ്ക്കുമേലുള്ള കിട്ടാക്കടം വരുത്തിയ അക്കൌണ്ടുകൾ 2426. ഇത്രയും അക്കൌണ്ടുകളിലായി പൊതുമേഖലാ ബാങ്കുകൾക്ക് ലഭിക്കാനുള്ളത് 1,47,380 കോടി രൂപയാണ്. 2019 സെപ്റ്റംബർ വരെയുള്ള കണക്കാണിത്. ബാങ്കുകളെ കബളിപ്പിച്ച് വിദേശങ്ങളിലേക്ക് കടന്നവരും നാട്ടിൽ തന്നെ ഒരു കൂസലുമില്ലാതെ വിലസി നടക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കാലാകാലങ്ങളിൽ ഒന്നിനുമേലൊന്നായി നിയമങ്ങൾ കർക്കശമാക്കിയ ശേഷവും കിട്ടാക്കടം പെരുകിക്കൊണ്ടിരിക്കുന്നതായാണ് കാണുന്നത്. പുറത്തുവന്ന കിട്ടാക്കടത്തിന്റെ പട്ടികയിൽ ചില പ്രമുഖ ബാങ്കുകൾ ഉൾപ്പെടുന്നില്ല. അവയ്ക്ക് ലഭിക്കാനുള്ള കിട്ടാക്കടം എത്രയെന്നറിയുമ്പോൾ മൊത്തം തുക 2 ലക്ഷം കോടി രൂപയിലും കവിഞ്ഞേക്കും. വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്കായി 1,000,000,000 കോടി രൂപയെടുത്ത ശേഷം ഒരു പൈസ പോലും തിരിച്ചടയ്ക്കാത്തവരുണ്ട്. വജ്രവ്യാപാരിയായ മെഹുൽ ചോക്സിയും മദ്യരാജാവായി അറിയപ്പെട്ടിരുന്ന വിജയ് മല്യയുമൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. ചോക്സിയുടെയും കുടുംബത്തിന്റെയും വായ്പാ കുടിശ്ശിക 4,644 കോടി രൂപയാണ്. 1,00,000 കോടി രൂപയുടെ കിട്ടാക്കടത്തിൽ 32,737 കോടിയും 33 പേരിലുള്ളതാണ്. 500 കോടി രൂപയ്ക്കുമേലുള്ളതാണ് ഇതിൽ ഓരോ അക്കൌണ്ടും. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBIക്ക് മാത്രം 43,877 കോടി രൂപയാണ് വമ്പന്മാരിൽ നിന്ന് വായ്പാ കുടിശ്ശികയായി ലഭിക്കാനുള്ളത്. പട്ടികയിൽ തൊട്ടടുത്ത സ്ഥാനത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. കുടിശ്ശികക്കാരുടെ ആസ്തികൾ കണ്ടുകെട്ടി കുടിശ്ശിക ഈടാക്കാനുള്ള നിയമം ശക്തമാക്കിയതോടെ അടുത്ത കാലത്തായി ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ചോക്സി കുടുംബത്തിന്റെ വസ്തുവകകൾ ലേലം ചെയ്തത് ഈ അടുത്ത നാളിലാണ്. കിട്ടാക്കടത്തിന്റെ ഒരു ഭാഗം ഈടാക്കാനേ ഇതിലൂടെ സാധ്യമായുള്ളൂ. നിയമത്തിന്റെ നൂലാമാലകൾ പലരുടെയും കാര്യത്തിൽ വിലങ്ങുതടിയാകാറുണ്ട്. ശതകോടീശ്വരന്മാരുടെ ആസ്തി വികസനത്തിൽ കാണുന്ന അഭൂതപൂർവമായ വർധനയ്ക്കു പിന്നിൽ പ്രധാന സ്രോതസ് ബാങ്കുകളുടെ കൈയയച്ചുള്ള വായ്പകൾ തന്നെയാണെന്ന് കാണാം. വായ്പ തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരോടും കൃഷിക്കാരോടും ചെറുകിട കച്ചവടക്കാരോടും യാതൊരു ദാക്ഷിണ്യവും കാണിക്കാത്ത ബാങ്കുകൾ വൻകിടക്കാരോട് ഏറ്റവും മൃദുവായ സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. കിടപ്പാടം പോലും ജപ്തി ഭീഷണിയിലാകുന്ന സാധാരണക്കാരന്റെ മുന്നിൽ ബാങ്കിന്റെ വാതിലുകൾ പലപ്പോഴും കൊട്ടിയടയ്ക്കപ്പെടുന്നു. 7,50,000 രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഒരുവിധ ജാമ്യവും നൽകേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിബന്ധന. എന്നാൽ വായ്പാ അപേക്ഷയുമായി എത്തുന്ന എത്രയെത്ര പേരെയാണ് ജാമ്യവ്യവസ്ഥയുടെ പേരിൽ ബാങ്കുകൾ മടക്കി അയക്കാറുള്ളത്. പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം വർഷങ്ങൾ കഴിയുന്തോറും കുറയുന്നതിന്റെ പ്രധാന കാരണം കിട്ടാക്കടത്തിന്റെ തോത് ഉയരുന്നതാണ്. നിക്ഷേപ പലിശ കുത്തനെ താഴ്ന്നതോടെ ബാങ്ക് നിക്ഷേപങ്ങൾ തികച്ചും അനാകർഷകമായി കഴിഞ്ഞു. വായ്പാ പലിശ കുറച്ചിട്ടും വാങ്ങാൻ വേണ്ടത്ര ആളുകളെ കിട്ടാത്തതും ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്നാണ്. സേവന നിരക്കുകൾ അടിക്കടി വർദ്ധിപ്പിച്ച് ഇടപാടുകാരെ വിഷമിപ്പിക്കുന്ന ബാങ്കുകൾ ഒരു താൽപര്യവും കാണിക്കാത്തത് വൻകിടക്കാരുടെ ഭീമമായ വായ്പാ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലാണ്. ഇത്തരം വായ്പകളിൽ അധിക പങ്കും ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയാണ് കരഗതമാകുന്നത്. അതുകൊണ്ടുതന്നെ കുടിശ്ശികയായാലും ഈടാക്കാനുള്ള നിയമ നടപടികൾക്ക് ഒരിക്കലും വേഗത കൈവരാറുമില്ല. വർദ്ധിച്ചുവരുന്ന കിട്ടാക്കടം പൊതുമേഖലാ ബാങ്കുകളുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാർ അപ്പപ്പോൾ സഹായത്തിനെത്തുന്നതുകൊണ്ടാണ് അവയിൽ പലതും പിടിച്ചു നിൽക്കുന്നത്. ബാങ്കുകളുടെ പ്രവർത്തനദോഷം കൊണ്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളുടെ ഭാരവും ജനങ്ങൾ ചുമക്കേണ്ടി വരികയാണ്. നാടിന്റെ വികസനത്തിന് ഉപയുക്തമാകേണ്ട കോടാനുകോടികളാണ് പൊതുമേഖലാ ബാങ്കുകളെ ശക്തി ശക്തിപ്പെടുത്താനെന്ന പേരിൽ ഖജനാവിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങൾക്കായി 1-2 ലക്ഷം രൂപ വായ്പയെടുത്തതിന്റെ പേരിൽ സാധാരണക്കാർ പലപ്പോഴും ജപ്തി ഭീഷണി വരെ നേരിടാറുമുണ്ട്. വൻകിടക്കാരുടെയും അതിസമ്പന്നരുടെയും വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കാനുള്ള നടപടി ശക്തമാക്കേണ്ടത് ബാങ്കുകളുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഭരണാധികാരികളുടെ അറിവോടെയാണ് പല വമ്പന്മാരും ബാങ്കുകളെ കബളിപ്പിച്ച് മുങ്ങുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സ്വാധീനത്തിനും ബാങ്ക് ഭരണാധികാരികൾ വഴങ്ങേണ്ടി വരുന്നതുകൊണ്ടാണ് തിരിച്ചടവ് ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വൻകിടക്കാർക്ക് ഭീമമായ തോതിൽ വായ്പ അനുവദിക്കേണ്ടി വരുന്നത്. സാധാരണ വായ്പയുടെ കാര്യത്തിൽ കാണിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ ഇക്കൂട്ടരുടെ കാര്യത്തിൽ എടുക്കാറുമില്ല. ഇപ്പോഴത്തെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ബാങ്കുകളുടെ കിട്ടാക്കടം ഈ വർഷവും ഗണ്യമായി വർദ്ധിക്കാനാണ് സാധ്യത. ഈ നില അനിശ്ചിതമായി തുടരുന്നത് ബാങ്കുകൾക്ക് എത്രമാത്രം ഭീഷണിയാകുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. കിട്ടാക്കടം ഈടാക്കുന്നതിന് സാഹചര്യങ്ങൾക്കിണങ്ങുന്ന ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നില്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ സമൂഹത്തിന് വലിയ ബാധ്യതയാകും.